നാം ഇന്ന് നോക്കാൻ പോകുന്നത് യേശു ക്രൂശിൽ പൂർത്തിയാക്കിയ വേലയെപ്പറ്റിയാണ്, അവന്റെ മരണത്തിൽ കൂടെ. അത് മിക്ക ക്രിസ്ത്യാനികൾക്കും അത്ര പരിചിതമല്ല. യേശു ക്രൂശിൽ മരിച്ചപ്പം ഒരു കൂട്ടം കാര്യങ്ങൾ സംഭവിച്ചു. അവൻ ക്രൂശിൽ മരിച്ചപ്പം 6 മണിക്കൂർ യേശു ക്രൂശിൽ തൂങ്ങിക്കിടന്നതിന് ശേഷം അവസാനം യേശു ഈ വാക്കുകൾ പറഞ്ഞു. യോഹന്നാൻ 19:30 നിവൃത്തിയായി. എന്താണ് നിവൃത്തിയായത്? ഒരു കൂട്ടം കാര്യങ്ങൾ നിവൃത്തിയായി. 1, രക്ഷയുടെ ആ പ്രവൃത്തി നിവൃത്തിയായി. അവൻ കൊടുത്തു അതിൻ്റെ വില. മനുഷ്യൻ്റെ പാപത്തിൻ്റെ, മനുഷ്യൻ്റെ കുറ്റപ്പാടിൻ്റെ വില, ന്യായപ്രമാണം മൂലം മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട വില അവൻ കൊടുത്തു. എല്ലാം കൊടുത്തു തീർത്തു. ആ കടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അസാധുവാകുകയും കീറിക്കളയുകയും ചെയ്തു. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവം. കൊലോശ്യലേഖനം 2 ഇങ്ങനെ പറയുന്നു, 14 അതിക്രമങ്ങൾ ഒക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു. നമ്മൾ ചെയ്യുന്ന എല്ലാ പാപവും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും അതൊരു കടമാണ് ദൈവത്തിന് കൊടുക്കേണ്ട, ദൈവത്തിൻ്റെ പ്രമാണത്തിന്. ഇവിടെ നമ്മൾ കുറ്റക്കാരാണ്, എന്നാൽ ക്രിസ്തു മരിച്ചു, ആ കടം കൊടുത്തു തീർത്തു. അവൻ അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. മറ്റൊരു തരത്തിൽ അവൻ്റെ മരണത്തെ നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ആ ശിക്ഷ, ഒരു വിശുദ്ധനായ ദൈവത്തിനെ അവന് നമ്മുടെ പാപത്തെ വെറുതെ വിടാൻ കഴിയത്തില്ല. ഉദാഹരണത്തിന്, ഒരു ജഡ്ജി തൻ്റെ മകനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവനെ വെറുതെ വിടാൻ കഴിയില്ല. ചില ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് ദൈവം നമ്മളെ പോകാൻ അനുവദിക്കുന്നില്ല? ഞാൻ ഉദ്ദേശിച്ച, അവർ മാനസാന്തരപ്പെടും, എന്തുകൊണ്ട് അവരെ വിടുന്നില്ല? ശരി, ഈ ചരാചരത്തിലുള്ള ദൈവത്തിൻ്റെ നീതിയുടെ വ്യവസ്ഥയ്ക്ക് അത് എതിരാണ്. ന്യായാധിപൻ പറയാണ്, മകനെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ പോയിക്കൊള്ളുക. നീ ഒരു തെറ്റ് ചെയ്തെങ്കിലും ഞാൻ നിന്നെ പറഞ്ഞു വിടുകയാണ്. എങ്കിലും അവൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനം തകർക്കുകയാണ്. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു ന്യായാധിപന് തൻ്റെ മകനെ ആ ശിക്ഷ വിധിച്ചതിന് ശേഷം ഒരു പിതാവെന്ന തലത്തിൽ ആ പിഴ അടച്ചു തീർക്കാൻ കഴിയും. അതുതന്നെയാണ് ദൈവം ചെയ്തത്. അവൻ ഈ വിധി പ്രഖ്യാപിച്ചു, മനുഷ്യൻ കുറ്റവാളിയാണ്. മരണമെന്ന് പറഞ്ഞാൽ വേർപാടാണ്, ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാട്. എന്നാൽ ഒരു മനുഷ്യരൂപത്തിൽ അവൻ വന്നു. ആ ശിക്ഷ അവൻ തന്നെ എടുത്തു. യേശു ക്രിസ്തു മരിച്ചു. അവൻ ക്രൂശിൽ 3 മണിക്കൂർ തൂങ്ങിക്കിടന്നപ്പം അവൻ പിതാവിൽ നിന്ന് വേർപെട്ടു. അവന് പിതാവിനോടുള്ള കൂട്ടായ്മ മുറിഞ്ഞു. അവൻ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? അവൻ ഒരിക്കലും പിതാവിനെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം പോലും എപ്പോഴും അവനെ പിതാവെന്ന വിളിച്ചത്. എന്നാൽ അവൻ ഈ സർവ്വലോകത്തിന്റെയും ന്യായാധിപയുടെ മുമ്പിൽ എന്റെയും നിന്റെയും പാപം വഹിച്ചു നിൽക്കുകയാണ്. ആ ശിക്ഷ ഏറ്റെടുത്തു. അങ്ങനെ 3 മണിക്കൂർ അവൻ തിരസ്കരിക്കപ്പെട്ടു. ക്രിസ്തു നിത്യത മുഴുവനും ഉള്ളവനായതുകൊണ്ട് 3 മണിക്കൂർ കൊണ്ട് അവനെ അഭിമുഖീകരിച്ചു. നരകത്തിൽ എല്ലാ മനുഷ്യന്റെയും ഏകോപിപ്പിച്ചുള്ള ശിക്ഷ നിത്യത മുഴുവനും ആ ചെറിയ സമയം കൊണ്ട്, അത് മുഴുവനും ഒരുമിച്ച് അവൻ അനുഭവിച്ചു. അതുകൊണ്ടാണ് ആകാശം ഇരുണ്ടുപോയത്, സൂര്യൻ തന്നെ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു. അതാണ് 1 കാര്യം. യേശു ക്രൂശിൽ വെച്ച് നിവൃത്തിയായത്, നിവൃത്തിയായി. പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. അതിനുശേഷം അവൻ പിതാവിന്ന് വിളിച്ചു. അപ്പോൾ പിതാവിനോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. പിതാവേ, അവിടുത്തെ കയ്യിലേക്ക് ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. അവൻ പറദീസയിലേക്ക് പോയി. എന്നാൽ അതേ സമയത്തെ മറ്റൊരു കാര്യം കൂടെ ക്രൂശിൽ നിറവേറ്റപ്പെട്ടു. കൊലോസ്യലേഖനം 2 അടുത്ത വാക്യത്തിൽ അതാ പറയുന്നത്. 15 അവൻ ആയുധം വയ്പ്പിച്ചു, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും. അവർക്ക് മനുഷ്യന്റെ മേൽ അധികാരമുണ്ടായിരുന്നു. പിശാജ് മനുഷ്യനെ തന്റെ അടിമയാക്കി ഏദൻ തോട്ടത്തിൽ വച്ച്. ആദമും അവയും പിശാജിന്റെ മുമ്പിൽ മുട്ടിമടക്കിയപ്പം അതാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചത്. അവിടെ ഇതാണ് സംഭവിച്ചത്. പിശാജ് ഹവയോട് പറയുകയാണ്, നീ എന്നെ നമസ്കരിക്കുമോ? ദൈവത്തെ നമസ്കരിക്കുമോ? ദൈവം നിന്നോട് പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്. ഞാൻ നിന്നോട് പറയുന്നു ഇത് കഴിക്കുക. ആരെ നീ നമസ്കരിക്കും? ആരെ നീ നിന്റെ രാജാവാക്കും? ഹവ പറഞ്ഞു, നിന്നെ എന്റെ രാജാവാക്കും. ഞാൻ നിന്നെ വണങ്ങി, നീ പറയുന്നത് ചെയ്യും. ആദാമോ തന്നെയാണ് ചെയ്തത്. ആ സമയം തൊട്ട് മനുഷ്യജാതി പിശാചിനെ അവരുടെ രാജാവായിട്ട് അംഗീകരിച്ചു, അവരുടെ കർത്താവായി. ഈ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവൻ മനുഷ്യരിൽ എന്തുമാത്രം നാശം ചെയ്തെന്ന് കാണാം. എന്നാൽ യേശു വന്നപ്പം അവൻ വന്ന് തിരിച്ചു പിടിച്ചു ആ അധികാരവും രാജ്യത്വവും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനുണ്ടായിരുന്ന കാര്യം. അതുകൊണ്ട് മനുഷ്യന്റെ മേൽ പിശാചിനുണ്ടായിരുന്ന ആ അധികാരം തകർത്ത് കളയേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ യേശു ക്രൂശിൽ മരിച്ചപ്പം അവൻ പിശാചിന്റെ ശക്തിയെയും നശിപ്പിച്ചു. ആ ക്രൂശിൽ ദൈവവചനം പറയുന്നു, ഈ വാക്യത്തിൽ പറയുന്നു, അവൻ അവൻ്റെ ആയുധവർഗം വെപ്പിച്ചു. പിശാചിനുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും മനുഷ്യനെ നശിപ്പിക്കാൻ എടുത്തു മാറ്റി, അത് തീർന്നു. എബ്രായർ 2:14 പറയുന്നു, മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. പിശാചി ജീവനോടുണ്ട്, പിശാചിനെ ഇല്ലാതാക്കില്ല, അവൻ ഇപ്പോഴും ജീവനോടുണ്ട്. എന്നാൽ അവന്റെ ആയുധവർഗം എടുത്തു മാറ്റി, അവനിപ്പോ ശക്തിയില്ലാത്തവനാണ്. അവൻ മരണത്തിന്റെ അധിപതിയായിരുന്നു, ഇപ്പോൾ അല്ല. എബ്രായർ 2:14 പറയുന്നു, ആ സമയം വരെ പിശാച് മരണത്തിന്റെ അധിപതിയായിരുന്നു, യേശു മരിച്ചപ്പം ആ അധികാരം തകർക്കപ്പെട്ടു. അങ്ങനെ പിശാചിന്റെ അധികാരം എടുത്തു മാറ്റപ്പെട്ടു. ഏതെങ്കിലും മനുഷ്യൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, നിങ്ങൾ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായി തന്നെ ഇരിക്കും, നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നീ ചെയ്യുന്ന ബിസിനസ്സിനേലും എല്ലാത്തിന്മേലും. നിന്റെ ബിസിനസ് പോകും എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപക്ഷെ നിന്റെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തും, അങ്ങനെ ദൈവത്തിന് വേണ്ടി നിനക്ക് സമയമില്ലാതാവും. അവന്റെ ലക്ഷ്യം നിന്നെ ദരിദ്രനാക്കല്ല, അവന്റെ ലക്ഷ്യം ഏതെങ്കിലും തരത്തിൽ നിന്നെ ദൈവത്തിൽ നിന്ന് ദൂരെ സൂക്ഷിക്കുകയാണ്. നിനക്ക് അഭിവൃദ്ധി തന്ന് നിന്നെ ദൈവത്തിൽ നിന്ന് ദൂരെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി അവൻ നൽകും. നിങ്ങൾക്ക് നല്ല ആരോഗ്യം തന്ന് നിങ്ങളെ ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകലെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് അവൻ വിചാരിച്ചാൽ അവൻ നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യം തരും. കാരണം പലപ്പോഴും രോഗം ദൈവത്തോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദാരിദ്ര്യവും പലപ്പോഴും ആളുകളെ ദൈവത്തോട് അടുപ്പിക്കും. ഇങ്ങനെ ചിന്തിക്കരുത് പിശാചു വന്നിട്ട് നിങ്ങളെ രോഗിയോ ദരിദ്രനോ ആക്കുന്നു. കാരണം അവൻ ഭയപ്പെടുന്നു നിങ്ങൾ ദൈവത്തിങ്കിലേ തിരിവന്ന്. നിങ്ങളെ ഭരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു, അവൻ ഈ കാര്യം ഉറപ്പു വരുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിത്യത അവനോടുകൂടെ നരകത്തിലായിരിക്കണമെന്ന്, ആ നിത്യാഗ്നിയിൽ. അതുകൊണ്ട് അവന്റെ ലക്ഷ്യം ഇതല്ല, നിങ്ങൾക്ക് സുഖവും സ്വസ്ഥതയും ഉള്ള ഒരു ജീവിതം ഉണ്ടാകരുതെന്നല്ല, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത് തടയുകയാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ രാജാവായിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ പിശാച് നിങ്ങളുടെ രാജാവായിട്ട് തുടരും. അതുകൊണ്ട് ക്രൂശിൽ എന്താണ് അവൻ ചെയ്തത്? ഒന്നാമത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. രണ്ടാമത് പിശാചിനെ നമ്മുടെ ജീവിതത്തിനുള്ള അധികാരത്തെ ഇല്ലാതാക്കി. അവൻ പറഞ്ഞു നിവൃത്തിയായി, പിശാചിന് ഇനിയും ഒരു അധികാരവുമില്ല. ആരെങ്കിലും കർത്താവിനെ അവരുടെ കർത്താവായി തിരഞ്ഞെടുക്കുന്നു. ഇത് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ പിശാചിനോട് ആരെങ്കിലും നേരിട്ട് ഏറ്റുമുട്ടെന്ന് നാം വായിക്കുന്നില്ല. നീതിമാനായ ഹാവേല് തുടങ്ങി അവസാനത്തെ യോഹന്നാൻ സ്നാപകൻ വരെ ആരും പിശാചിനോട് ഏറ്റുമുട്ടിയിട്ടില്ല. അവരേറ്റുമുട്ടിയിട്ടുള്ള എല്ലാവരും പുറത്തുള്ളവരായിരുന്നു, ഫെലിസ്തരും അമോര്യരും ഹിത്യരും ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. എന്നാൽ യേശു വന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും, അവൻ നിരന്തരമായിട്ട് പിശാചിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന ഭൂതഗ്രസ്തരായ മനുഷ്യര് അവരസ്വസ്ഥരായി അനേക വർഷങ്ങളായിട്ട് പരീശന്മാർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ സുഖമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. യേശു വന്ന് ആ സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭൂതഗ്രസ്തരായ ആളുകളെല്ലാം അസ്വസ്ഥരായി തുടങ്ങി. കാരണം അവരുടെ രാജ്യത്തെ തകർക്കാൻ ഒരാള് ഇപ്പോൾ അവിടെ വന്നു. അവർക്കത് അറിയാമായിരുന്നു, പരീശന്മാർ പിശാചിന്റെ രാജ്യത്തെ ഇളക്കിയില്ല. അതുകൊണ്ട് പരീശന്മാർ പ്രസംഗിച്ചപ്പോൾ അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ യേശു വന്ന ഉടനെ തന്നെ അവരുടെ സിനഗോഗുകളിൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. അവൻ പലപ്പോഴും ഈ ഭൂതഗ്രസ്തരായ ആളുകളെ അഭിമുഖീകരിക്കാൻ തുടങ്ങി. അവൻ പിശാചുമായിട്ടുള്ള നേരിട്ട പോരാട്ടത്തിലായിരുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കി. യേശു ഇങ്ങനെ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 12:28 നാം വായിക്കുന്നു. മത്തായി 12:28, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ. പിന്നെയും നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം, യേശു തന്റെ ശുശ്രൂഷ ചെയ്തത് മനുഷ്യനായിട്ടാണ്. അവൻ പരീക്ഷ ജയിച്ചത് ഒരു മനുഷ്യനായിട്ടാണ്. അവൻ തന്നെ ശുശ്രൂഷ ചെയ്ത ഒരു മനുഷ്യനായിട്ടാണ്. അവൻ ഭൂതങ്ങളെ പുറത്താക്കിയതും ദൈവമെന്നുള്ള അവന്റെ ആ അധികാരം കൊണ്ടായിരുന്നില്ല, എന്നാൽ ഒരു മനുഷ്യനായിട്ടാണ്. മത്തായി 12:28 പറയുന്നു, പരിശുദ്ധ ആത്മാവിലാണ്. ഒരു മനുഷ്യനായിരിക്കെ അവൻ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവാൽ, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആ പരിശുദ്ധാത്മ ശക്തിയാൽ അവൻ ഭൂതങ്ങളെ പുറത്താക്കി. അവൻ പറഞ്ഞു, അത് ഇത് തെളിയിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ. അതുവരെയും സ്വർഗരാജ്യം ഭൂമിയിൽ വന്നിരുന്നില്ല, ഭൗമികമായ രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. കനാൻ നാട്ടിൽ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നത് കനാനിനെ മാത്രമേ അവർക്ക് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു, പിശാചിനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ ഫലിസ്തീൻ. എന്നാൽ യേശു വന്നപ്പം അവൻ ദൈവരാജ്യം കൊണ്ടുവന്നു താഴേക്ക്, അത് വേണ്ടവർക്ക്. അത് പിശാചിന്റെ രാജ്യവുമായിട്ട് ഒരു നേരിട്ട് ഏറ്റുമുട്ടൽ കൊണ്ടുവന്നു. ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഇപ്പോൾ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്നാൽ അവൻ ഈ ഭൂമിയിൽ മറ്റൊരു ശരീരമുണ്ട്. അവന് ഈ ഭൂമിയിൽ നടന്ന സമയത്ത് അവനൊരു ശരീരമുണ്ടായിരുന്നു ഇസ്രായേലിൽ. ഇപ്പോൾ അവനൊരു ആത്മീയ ശരീരമുണ്ട്. അത് പല ആളുകൾ കൂടിയ സഭയാണ്. അവര് അവനെ വിശ്വസിക്കുകയും കർത്താവായിട്ട് വാഴുകയും ചെയ്തു. അതുപോലെ ഈ ആത്മീയ ശരീരത്തിലൂടെ യേശു അതേ കാര്യം തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഭൂമിയിൽ ഉണ്ടായിരുന്ന അവന്റെ ശരീരത്തിൽ കൂടെ ചെയ്തുപോലെ. ഇതാണ് സഭയുടെ ശുശ്രൂഷ എന്നറിയുമോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, 1-ാം വാക്യം. ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നത്. അവൻ മുമ്പെഴുതിയ സുവിശേഷ ഭാഗത്തിലേക്ക് വരികയാണ് ലൂക്കോസിന്റെ സുവിശേഷം. തിയോഫിലോസ് ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം തിയോഫിലോസിനാണ് അവൻ എഴുതുന്നത്. യേശു ചെയ്ത് തുടങ്ങിയതും പഠിപ്പിച്ചതുമായ സകലവും ലൂക്കോസിന്റെ സുവിശേഷത്തെ അവൻ അങ്ങനെയാണ് വിവരിക്കുന്നത്. യേശു ക്രിസ്തു ചെയ്ത് തുടങ്ങിയതും പഠിപ്പിച്ചതും. അവിടെ അവൻ എന്താ അർത്ഥമാക്കുന്നത്? അവൻ ഇനി എഴുതുന്ന പുതിയ കാര്യം എന്തോ? നിശ്ചയമായിട്ടും യേശു ക്രിസ്തു തുടർന്നും ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് അവന്റെ ഭൗമിക ശരീരത്തിൽ അവൻ ചെയ്തു തുടങ്ങിയതും പഠിപ്പിച്ചതും ഇപ്പോൾ പെന്തക്കോസ്ത് നാളിൽ ഉത്ഭവിച്ച തന്റെ ആത്മീയ ശരീരത്തിലൂടെ അവൻ തുടർന്നും ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയെ നമുക്കിങ്ങനെ പറയാൻ കഴിയും, അതും സത്യത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ തന്നെയാണ് തന്റെ ആത്മീയ ശരീരത്തിലൂടെ. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം യേശുവിന്റെ പ്രവൃത്തികളാണ് തന്റെ ഭൗമിക ശരീരത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം യേശു പറഞ്ഞതും പഠിപ്പിക്കാനും തുടങ്ങിയത്, അപ്പോസ്തല പ്രവൃത്തികൾ യേശു തുടർന്നും ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് തുടർന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സഭയിൽ പിശാചിന് നേരെ ഭൂതങ്ങൾ മനുഷ്യനെ പീഡിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയിലുള്ള ആളുകൾ ഈ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയണം. എവിടെ ദൈവത്തിന്റെ രാജ്യം വരുമോ ഭൂതങ്ങൾ അതിനു നേരെ വരുമ്പം ആ പോരാട്ടത്തിൽ പിശാചിന് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. കാരണം പിശാച് തോൽപ്പിക്കപ്പെട്ടവനാണ് ക്രൂശിൽ വച്ച്. എന്നാൽ പിശാച് ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾ അറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മേൽ അവന് അധികാരമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ അറിയരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളെ അടിമത്തത്തിൽ പിന്നെയും വെക്കാം. അതുകൊണ്ടാണ് ദൈവവചനം അറിയുന്നത് ഇത്ര പ്രാധാന്യമുള്ളതായിരിക്കുന്നത്. അത് നമ്മെ പഠിപ്പിക്കുന്നു പിശാച് ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടെന്ന്. ഇന്ന് യാക്കോബിന്റെ ലേഖനം 4:7 പറയുന്നതുപോലെ, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയാൽ, അതിനുശേഷം പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴ്പ്പെടുക, പിശാചിനോട് എതിർക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നിങ്ങളുടെ ജീവിതത്തിൽ. വേറൊരു വാക്കിൽ, എന്റെ മുഴുവൻ ജീവിതവും ഞാൻ യേശുവിന് കീഴ്പ്പെട്ടവനാണെങ്കിൽ അവന്റെ അധികാരത്തിന് ഞാൻ പിശാചിന്റെയോ ഭൂതങ്ങൾക്കോ നേരെ യേശുവിന്റെ നാമത്തിൽ നിൽക്കുമ്പം അവൻ എന്നെ വിട്ടോടും. പിശാച് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ, എന്റെ മനസാക്ഷി ശുദ്ധമല്ല എങ്കിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ പാപത്തെ അനുവദിച്ചു കൊടുക്കുന്നെങ്കിൽ, എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ മനഃപൂർവ്വമായിട്ട് ഞാൻ പാപത്തെ അനുവദിക്കുന്നെങ്കിൽ, എന്റെ ജീവിതത്തിലുള്ള ചില പാപങ്ങളെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, എനിക്കിങ്ങനെ പറയാം, പിശാചിന് എൻ്റെ ജീവിതത്തിൽ കാല് വെക്കാൻ ഒരിടമുണ്ട്. എങ്കിലും എതിർക്കാൻ കഴിയത്തില്ല, കാരണം അവൻ എൻ്റെ ജീവിതത്തിൽ അധികാരമുണ്ട്, അവൻ കാല് വെക്കാൻ ഇടമുണ്ട്. നിങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിശാചിന് നേരെ ഒരധികാരം ഉണ്ടായിരിക്കില്ല. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പിശാചിന് ഒരിടം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവനെ എതിർക്കാൻ കഴിയും നിങ്ങൾ എത്രമാത്രം പരിശ്രമിച്ചാലും. യേശുവിൻ്റെ നാമത്തിൽ നോക്കെ പറയാം, എന്നാലും അവനവിടെ കാണും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമായിരിക്കുകയും മനുഷ്യരോടുള്ള എല്ലാ കാര്യങ്ങളും നിരപ്പുറവാക്കുകയും യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നെങ്കിൽ, അതുപോലെ ഈ ഭൂമിയിൽ നിങ്ങൾ മുറിപ്പെടുത്തിയ എല്ലാവരോടും നിങ്ങൾ ക്ഷമ ചോദിക്കുന്നെങ്കിൽ, നിങ്ങളെ അന്യായമായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചു, നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ, അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ എല്ലാം അവനെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അതിനുശേഷം നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നെങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയിരിക്കും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാച് തോൽപ്പിക്കപ്പെട്ടവനാണോ ആ ക്രൂശിൽ? നിങ്ങളത് വിശ്വസിക്കുക, നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ, ഇവിടെയുള്ള പുതിയ വിശ്വാസിക്ക് പോലും എന്നെ കേൾക്കുക, നിങ്ങൾക്ക് പിശാചിന്മേൽ അധികാരമുണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഇത് പിശാചിനോട് പറയുന്നത് കേൾക്കാൻ അവൻ ആഗ്രഹമില്ല. അവൻ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണെന്ന് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും ചില ആളുകളെ അവൻ്റെ മേലെ ജയം കൊള്ളുന്നതും നമ്മൾ വായിക്കുന്നു. എങ്ങനെയാണ് അവരവനെ ജയിച്ചത്? വെളിപാട് പുസ്തകം 12:11 ഇപ്രകാരം പറയുന്നു, അവർ അവനെ ജയിച്ചത് 1-ാമത് കുഞ്ഞാടിന്റെ രക്തത്താൽ, കാൽവറിയിൽ യേശു ചൊരിഞ്ഞ രക്തത്താൽ. അവരെ പിശാച് പറയുന്ന കുറ്റപ്പാടുകളെ ജയിച്ചു. നിങ്ങൾക്ക് പിശാച് കൊണ്ടുവരുന്ന ഈ കുറ്റപ്പാടുകളെ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ കുറിച്ചുള്ള, നിങ്ങളിത് വിശ്വസിക്കുന്നില്ലെങ്കിൽ, യേശു ക്രൂശിൽ മരിക്കുകയും തന്റെ രക്തം ഒഴുക്കുകയും ചെയ്തപ്പം നിങ്ങൾ ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളും അത് ക്ഷമിക്കപ്പെടുകയും പോവുകയും ചെയ്തു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പിശാചിന്റെ കുറ്റപ്പാടുകളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. നിങ്ങൾ അവനോട് പറയുന്ന ഇനിയും ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്നായിരിക്കും, അത് നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങളോ, യേശുവിന്റെ രക്തം അത് ക്ഷമിക്കുകയും മായ്ച്ചു കളയുകയും ചെയ്തു. ദൈവത്തിന് മുമ്പാകെ നിങ്ങളെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിശാചിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. വെളിപാട് പുസ്തകം 12:11 പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, അവരുടെ സാക്ഷ്യം നിമിത്തവും. നാം സഭയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്ന ഒരു സാക്ഷ്യത്തിന് ഒരു വാല്യമുണ്ട്, അത് യേശുവിനെ സാക്ഷിക്കുകയാണ്. യേശു പറഞ്ഞു നാം അവന്റെ സാക്ഷികളാണോ ഭൂമിയുടെ അറ്റത്തോളം. എന്നാൽ ഇവിടെ പറയുന്ന സാഹചര്യം ഇതാണ്, പിശാചിനോട് നമ്മൾ പറയുന്ന സാക്ഷ്യം. നിങ്ങൾ പിശാചിനോട് പറയണം, നിങ്ങളുടെ വായ് കൊണ്ട് അവന് കേൾക്കാൻ കഴിയും. പിശാചിന് നിങ്ങളുടെ ചിന്തകളെ കാണാൻ കഴിയത്തില്ല, ദൈവത്തിന് അത് കാണാൻ കഴിയും. ദൂതന്മാർക്ക് പോലും നിങ്ങളുടെ ചിന്ത വായിക്കാൻ കഴിയില്ല, നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യർക്ക് നിങ്ങളുടെ ചിന്ത വായിക്കാൻ കഴിയില്ല, പിശാചിനോ ഭൂതങ്ങൾക്കോ നിങ്ങളുടെ ചിന്ത വായിക്കാൻ കഴിയില്ല. നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് കേൾക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തയിൽ കൂടെ പിശാചിനോട് എന്തെങ്കിലും പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല. ദൈവം ആ അധികാരം അവന് കൊടുത്തിട്ടില്ല. അവൻ നിങ്ങൾക്ക് ചിന്തകൾ ഇട്ടുതരാൻ കഴിയും. ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടാക്കുന്നു. എന്നാൽ അവന് നിങ്ങളുടെ ചിന്ത വായിക്കാൻ കഴിയില്ല. 1 കൊരിന്ത്യർ 2 അത് വളരെ വ്യക്തമാണ്. മനുഷ്യരിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും? ദൈവത്തിനെ നിശ്ചയമായിട്ടും അറിയാം. ദൈവം മനുഷ്യരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിശാചിനോട് എൻ്റെ വായ് കൊണ്ട് പറയണം, ഞാൻ പറയുന്നത് അവന് കേൾക്കാൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പിശാചിനോടെ നമ്മുടെ സാക്ഷ്യവചനം ചൊല്ലാൻ. നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടവൻ ആണ്. ഞാൻ ക്രിസ്തുവിലേക്ക് നടത്തുന്ന എല്ലാവരും ഇത് പറയാനായിട്ട് ഞാൻ ഉത്സാഹിപ്പിക്കാറുണ്ട്. അവരുടെ പാപത്തെക്കുറിച്ച് ഏറ്റു പറയാനായിട്ട് യേശു ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ കർത്താവായിട്ട് സ്വീകരിക്കാനും പറയും. അതുപോലെ എപ്പോഴും പിശാചിനോട് ഇങ്ങനെ പറയാനായിട്ട് ഞാൻ പറയും, അവൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ, അവൻ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനെന്ന്. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഞാൻ ദൈവവചനം വീട്ടിൽ വന്ന ഒരു സ്ത്രീയോടെ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചു. അതിനുശേഷം ഞാൻ അവളോട് പറഞ്ഞു, പിശാചിനോട് ഇങ്ങനെ പറയുക, നീ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണോ? വളരെ പെട്ടെന്ന് അവള് എനിക്ക് നേരെ തിരിഞ്ഞു. അവളുടെ മുഖഭാവവും രീതികളും ഒക്കെ വളരെ പെട്ടെന്ന് വ്യത്യസ്തമായി. അവളുടെ ശബ്ദം മാറി എന്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, ഞാൻ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനല്ല, അവളെ പിശാച് ബാധിതയായിരുന്നു, എനിക്കതറിയില്ലായിരുന്നു. ശരി, നിങ്ങൾ ഒരു ഭൂതം ബാധിച്ച ആളോട് സംസാരിക്കുന്ന ഭൗതത്തോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഉള്ളിലുള്ള ആ ദുരാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, നീ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണ് പിശാചെ, ദുരാത്മാവെ നീ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണ്, ഇവളെ വിട്ടു പോവുക യേശുവിന്റെ നാമത്തിൽ. നിശ്ചയമായിട്ടും യേശുവിന്റെ നാമത്തിൽ ദുരാത്മാവിനോട് സംസാരിക്കുമ്പോൾ അത് കേട്ടേ മതിയാവൂ. നിങ്ങളത് വിശ്വസിക്കുകയും വിശ്വാസത്തോടെ പറയുകയും ചെയ്യുമോ? അത് പോകും. ആ ദുരാത്മാവ് അപ്പം തന്നെ വിട്ടുപോയി. അതിനുശേഷം ഈശോയോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ പിശാചിനോട് പറക, നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടവനാണോ? യേശുവിൻ്റെ നാമത്തിൽ അവളത് പറഞ്ഞു, അവൾ സ്വതന്ത്രയായി. ആ ദിവസം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, അതിതാണ്, പിശാജ് ഈ കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണെന്ന്. നിങ്ങൾ തോൽപ്പിക്കപ്പെട്ട ഒരു കളിയെക്കുറിച്ചുള്ള കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ജയിച്ച ക്രിക്കറ്റ് കളിയെക്കുറിച്ച് പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്രിക്കറ്റോ ഫുട്ബോളോ നിങ്ങൾ തോറ്റതിനെക്കുറിച്ച് കേൾക്കാനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പിശാജു അത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം അത് അവനോട് പറയേണ്ടത് ആവശ്യമാണോ? അത് നമുക്ക് തന്നെ ബലം തരും. ഇത് പ്രധാനപ്പെട്ടാണ്, എല്ലാ ദൈവമക്കളെയും ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഈ അത്ഭുതകരമായ സത്യം, യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞപ്പം പിശാചിന്റെ സാമ്രാജ്യം ഇല്ലാതായി. ഈ കാര്യം വിശ്വസിക്കുന്നവരിൽ, വഴിയേ പോകുന്ന എല്ലാവരുടെയും കാര്യത്തിലല്ല. നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിച്ച ഒരാളല്ലെങ്കിൽ, ദൈവത്തെ രാജാവാക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ രാജാവാക്കുന്നെങ്കിൽ, പിശാജ് നിങ്ങളുടെ രാജാവാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രാജാവായിട്ടും കർത്താവായിട്ടും നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ പിശാജ് നിങ്ങളുടെ രാജാവായിരിക്കുകയില്ല. അവൻ മറ്റു പലരുടെയും കർത്താവായിരിക്കാം, എന്നാൽ നിന്റേതല്ല. കർത്താവിലുള്ള നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാകാൻ കഴിയും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, ഭയം മനുഷ്യരിൽ കൊണ്ടുവരാൻ പിശാജ് ആഗ്രഹിക്കുന്നു. മരണ ഭീതി, അത് ആണ് ഏറ്റവും വലിയ ഭയം. പിശാജെ മനുഷ്യരുടെ മേൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു മരണ ഭയം. മറ്റ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഭയങ്ങളും നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, മരണഭയത്തേക്കാൾ താഴ്ന്ന ഭയമാണ്. മരണഭയമാണ് ഏറ്റവും ഭയാനകം ലോകത്തിൽ മനുഷ്യർക്ക്. നിങ്ങൾക്കുള്ള മറ്റെല്ലാ ഭയങ്ങളും, ഭാവിയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചുമുള്ള എല്ലാം, അങ്ങനെയുള്ള എല്ലാ ഭയവും അതിന് താഴെയാണ് വരുന്നത്. എന്നാൽ പിശാജ് ഇത് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭയം കൊണ്ടുവരാം, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ അവന് നിയന്ത്രിക്കാം. എന്തിനെക്കുറിച്ചുള്ള ഭയവും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം ഉറപ്പാക്കാം, പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടം കിട്ടി. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു ഭയവും നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ അനുവദിച്ചുകൂടാ. കാരണം ഭയം വിശ്വാസത്തിന്റെ എതിരാണ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളപ്പം, സർവശക്തനായ ദൈവം എന്റെ പിതാവാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പം, യേശു പിശാചിനെ തോൽപ്പിച്ചെന്ന് വിശ്വസിക്കുമ്പം, അവൻ എനിക്കായിട്ട് കരുതുന്നെന്ന് അറിയുമ്പം, ഇതെനിക്ക് അസാധ്യമായി തീരും ഭയമുള്ളവനായിരിക്കുക എന്ന്. ഒന്നിനെക്കുറിച്ചും ആകുലചിത്തനായിരിക്കുന്ന അസാധ്യമാകും, സംശയമോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും. ദൈവം ഈ കാര്യങ്ങളിലെല്ലാം കരുതും. എന്നാൽ ഞാൻ ഭയം എന്റെ ഉള്ളിൽ വരാൻ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ പിശാചിന് കാലുവെക്കാൻ ഇടം കൊടുക്കുകയാണ്. എബ്രായർ 2:15 വേദപുസ്തകം പറയുന്നു, യേശു നമ്മളെ സ്വതന്ത്രനാക്കാനാണ് നമ്മുടെ ഭയത്തിൽ നിന്ന്. കാരണം ഭയം കൊണ്ടുവരുന്നത് അടിമത്തമാണ്. ഭയപ്പെടുന്ന എല്ലാവരും അടിമകളാണ്. എന്താണ് പിശാചിന് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്നത്? അവൻ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ ആയുധവർഗം വെപ്പിച്ചു. പിശാചാണ് ഏറ്റവും വലിയ ഭീകരവാദി. നമുക്ക് ചുറ്റും ആളുകൾ ഭീകരവാദികളെ ഭയക്കുന്ന അവരുടെ ആയുധം ഉള്ളതുകൊണ്ടാണ്. അവരുടെ ആയുധം എടുത്തു കളഞ്ഞാൽ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അവർ നിസ്സഹായരാകും. അതുകൊണ്ട് ഈ ഒരു കാര്യമാണ് നാം കാണേണ്ടത്. പിശാജ് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു. യേശു മരിച്ചപ്പം, യേശു ജയാളിയായിട്ട് ഉയർത്തെഴുന്നേറ്റപ്പം, മരണത്തെയും പാതാളത്തെയും നരകത്തെയും പിശാജിനെയും പാപത്തെയും എല്ലാത്തിനെയും അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. വേദപുസ്തകം പറയുന്നു, എല്ലാം അവന്റെ കാൽ ചുവട്ടിലാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം സകലതും അവന്റെ കാൽ ചുവട്ടിലാക്കി. അങ്ങനെ യേശുവിനെ നമ്മുടെ തലയാക്കി മാറ്റി. നമ്മുടെ നാം അവന്റെ ശരീരമാണോ? നാം അവന്റെ ശരീരമാണെങ്കിൽ പിശാചും അവന്റെ എല്ലാ ദൂതന്മാരും അവന്റെ കാൽ കീഴിലാണ്. അങ്ങനെയെങ്കിൽ അവൻ നമ്മുടെയും കാൽ ചുവട്ടിലാണ്, കാരണം നാമാണ് അവന്റെ ശരീരം. അതുകൊണ്ടാണ് റോമാലേഖനം 16 ഇങ്ങനെ പറയുന്നത്, 20-ാം വാക്യം, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. അവനെ ചതച്ചു കളഞ്ഞിട്ടില്ല. അവൻ കാൽവറിയിൽ പരാജയപ്പെട്ടു 2000 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇപ്പോൾ അവനെ ചതച്ചു കളയും. അവന്റെ എല്ലാ അധികാരങ്ങളും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. നിങ്ങളുടെ മീതെയുള്ള അവന്റെ അധികാരം. അവൻ ഇനി ഒരിക്കലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അതെല്ലാം പോയി, അവൻ ചതയ്ക്കപ്പെടും. അവന്റെ സ്ഥാനം, പിശാചിന്റെ സ്ഥാനം നമ്മുടെ കാലിന്റെ ചുവട്ടിലായിരിക്കും. അതാണ് പിശാചിന്റെ സ്ഥാനം. ദൈവം പിശാചിന് അനുവദിച്ചിരിക്കുന്ന സ്ഥലം അവിടെ ആയിരിക്കണം അവൻ. അവൻ എന്റെ തലയിലല്ലേ ഇരിക്കേണ്ടത്? അതുപോലെയുള്ള ഏതെങ്കിലും കാര്യം ക്രിസ്തുവിലുള്ള ഈ സ്ഥാനം എടുക്കുക. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഭയത്തിൽ ജീവിക്കുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.